2020 സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് കേരളകൗമുദി സ്ഥാപക പത്രാധിപർ കെ സുകുമാരന്റെ 39-ാമത് ചരമവാർഷിക ദിനത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ ലേഖനം. വീണ്ടും മുഴങ്ങണം പത്രാധിപരുടെ കുളത്തൂർ പ്രസംഗം. അക്ഷരങ്ങളെ അഗ്നിയായി ജ്വലിപ്പിച്ച പത്രാധിപർ കെ സുകുമാരനെ കാലം ഏറ്റുവാങ്ങിയിട്ട് 39-ാണ്ട് തികയുന്നു. അവശജനവിഭാഗങ്ങൾക്കു വേണ്ടി ഇപ്പോഴും അണയാതെ എരിയുന്ന കനലുകളാണ് പത്രാധിപരുടെ അക്ഷരങ്ങളും വാക്കുകളും. ഭരണഘടനാവിരുദ്ധമായ സാമ്പത്തിക സംവരണത്തിലൂടെ അധികാരവർഗം പിന്നാക്ക വിഭാഗങ്ങൾക്കുമേൽ വീണ്ടും ആപ്പ് അടിച്ചുകയറ്റുമ്പോൾ കുളത്തൂർ ശ്രീനാരായണ വായനശാല അങ്കണം വീണ്ടും മനസ്സിൽ തെളിയുന്നു. 1958 ശ്രീനാരായണ വായനശാല അങ്കണത്തിൽ നടന്ന മഹാസമാധി ദിനാചരണത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി EMSനെ വേദിയിലിരുത്തി പത്രാധിപർ സാമ്പത്തിക സംവരണത്തിനെതിരെ നടത്തിയ അഗ്നിപുരണ്ട പ്രസംഗം. EMS സർക്കാർ നിയോഗിച്ച ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടിനെ ചുട്ടുചാമ്പലാക്കിയ പത്രാധിപരുടെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം. പിന്നാക്കക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് സാമ്പത്തിക സംവരണം നിയമമായി മാറുമ്പോൾ പത്രാധിപരുടെ കുളത്തൂർ പ്രസംഗം വീണ്ടും മുഴങ്ങണം. ഭരണഘടനാവിരുദ്ധ നീക്കങ്ങളെ ചുട്ടുചാമ്പലാക്കാൻ പത്രാധിപർ ജീവിച്ചിരുന്നെങ്കിൽ എന്നും ആഗ്രഹിക്കുന്നു. സംവരണം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയോ പാവപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായ വിതരണ പദ്ധതിയോ അല്ല. അവർണർക്ക് അക്ഷരാഭ്യാസത്തിനും ഈശ്വരാരാധനയ്ക്കും പൊതുനിരത്തിലൂടെ നടക്കാനും അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളോളം ചാതുർവർണ്ണയത്തിന്റെ ഇരകളായി ചവിട്ടിമെതിക്കപ്പെട്ട ഈ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് സംവരണത്തിന്റെ ലക്ഷ്യം. ഇവർക്ക് സാമൂഹ്യ നീതിയും അധികാരത്തിൽ പങ്കാളിത്തവും തൊഴിലവസരങ്ങളും വിദ്യാഭ്യാസവും തുല്യതയും ലഭ്യമാക്കുകയാണ് സംവരണത്തിലൂടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ജാതിയായിരുന്നു അവകാശം നിഷേധിച്ചിരുന്നതിന്റെ അടിസ്ഥാനം. അതുകൊണ്ടുതന്നെ ജാതി അടിസ്ഥാനമാക്കിയാണ് സംവരണം വ്യവസ്ഥ ചെയ്തത്. സ്വാതന്ത്ര്യം ലഭിച്ച് 30 വർഷങ്ങൾക്ക് ശേഷം 1980 മണ്ഡൽ കമ്മീഷൻ നടത്തിയ കണക്കെടുപ്പിൽ രാജ്യത്തെ 52% വരുന്ന പിന്നാക്ക വിഭാഗങ്ങളുടെ കേന്ദ്ര സർക്കാർ ഉദ്യോഗങ്ങളിലെ പങ്കാളിത്തം വെറും 4.69% ആയിരുന്നു. ഇതിനിടയിൽ നിരവധി സമുദായങ്ങൾ OBC പട്ടികയിലേക്ക് എത്തി. ഇതോടെ OBC വിഭാഗങ്ങൾ രാജ്യത്തെ ജനസംഖ്യയുടെ 55% ഉയർന്നു. 2019 പിന്നാക്ക വിഭാഗങ്ങളുടെ പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ വിവിധ മന്ത്രാലയങ്ങൾ സമർപ്പിച്ച കണക്ക് പ്രകാരം ഗ്രൂപ്പ് എ തസ്തികകളിൽ കേവലം 13% മാത്രമാണ് OBC വിഭാഗക്കാരുള്ളത്. അതായത് സ്വാതന്ത്ര്യം ലഭിച്ച് 70 വർഷം പൂർത്തിയാകുമ്പോഴും രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്ക വിഭാഗം അധികാരസ്ഥാനങ്ങളിൽ തീരെ ന്യൂനപക്ഷമാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ 2019 അവതരിപ്പിച്ച സാമ്പത്തിക സംവരണ ബില്ലിനെതിരെ പിന്നാക്കക്കാരുടെ വോട്ട് വാങ്ങി വിജയിച്ചവർ ഒരക്ഷരം ഉരിയാടിയതുമില്ല. അപ്പോഴാണ് 10 ആണ്ടുകൾക്ക് മുൻപ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സാമ്പത്തിക സംവരണ നീക്കത്തെ പൊളിച്ചടുക്കിയ പത്രാധിപർ പ്രസക്തനാകുന്നത്. അദ്ദേഹത്തിന്റെ ആത്മധൈര്യവും പിന്നാക്ക ആഭിമുഖ്യവും കാലിക പ്രസക്തമാകുന്നത്. രാജ്യത്തെ ജനസംഖ്യയുടെ 80% OBC വിഭാഗങ്ങളും പട്ടികജാതി പട്ടികവർഗക്കാരുമാണ്. ബാക്കി 20% മാത്രമാണ് മുന്നാക്ക വിഭാഗക്കാർ. പക്ഷേ 80% അധികാരസ്ഥാനങ്ങളിലും മുന്നാക്കക്കാരാണ്. ഇതിനിടയിലാണ് 10% സാമ്പത്തിക സംവരണം കൂടി ഇക്കൂട്ടർക്ക് അനുവദിക്കുന്നത്. പിന്നാക്കക്കാരുടെ പിന്തുണയോടെ അധികാരത്തിൽ വന്ന കേരളത്തിലെ ഇടതു സർക്കാരും കൊടും ചതിയാണ് കാട്ടിയത്. മുന്നാക്ക വിഭാഗക്കാർ കുത്തകയാക്കി വച്ചിരിക്കുന്ന ദേവസ്വം ബോർഡുകളിൽ വീണ്ടും 10% കൂടി സാമ്പത്തിക സംവരണം അവർക്ക് സമ്മാനിച്ചു. കേരളത്തിലെ ജനസംഖ്യയുടെ 19% മാത്രമാണ് മുന്നാക്കക്കാർ. ഇവർക്ക് ദേവസ്വം ബോർഡിൽ 10% അധിക സംവരണം കൂടി നൽകി പിന്നാക്കക്കാരെ വീണ്ടും അധികാരങ്ങളിൽ നിന്നും തുടച്ചുനീക്കുകയാണ്. സംവരണത്തിലൂടെ പിന്നാക്കക്കാർ എത്തിയതോടെ സിവിൽ സർവീസിന്റെ കാര്യക്ഷമത നഷ്ടമായെന്നാണ് പണ്ട് EMS നിയോഗിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ കണ്ടെത്തിയ വിചിത്രമായ ന്യായീകരണം. ആപ്പിന്റെ ഉഗ്രമായ അറ്റം കമ്മ്യൂണിസത്തിന്റെ വളർച്ചയെ സഹായിച്ച ശ്രീനാരായണീയ ശിഷ്യരുടെ അണ്ണാക്കിൽ അടിച്ചുകയറ്റിയെന്നാണ് കുളത്തൂർ പ്രസംഗത്തിൽ ഈ വിചിത്ര വാദത്തെ പത്രാധിപർ വിമർശിച്ചത്. കുളത്തൂർ പ്രസംഗത്തോടെ സാമ്പത്തിക സംവരണത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് ഉയർന്നു. ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് ചവറ്റുകുട്ടയിൽ എറിയേണ്ടി വന്നു. ഇപ്പോഴത്തെ സാമ്പത്തിക സംവരണത്തിന് നിയമപരമായി സാധുതയില്ല. ന്യായീകരിക്കാൻ വസ്തുതാപരമായ രേഖകളോ കണക്കോ ഇല്ല. പിന്നിൽ സവർണ ശക്തികളുടെ സമ്മർദ്ദം മാത്രമാണ്. അധികാരം നിലനിർത്തുക മാത്രമാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. അപ്പോൾ തകർക്കപ്പെടുന്നത് പിന്നാക്ക വിഭാഗമാണ്. അടിച്ചമർത്തലിന്റെ പടുകുഴിയിലേക്ക് വീഴാതിരിക്കാൻ കുളത്തൂർ പ്രസംഗം വീണ്ടും മുഴങ്ങണം. അധികാരികളുടെ ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ. ഒരു നീതിനിഷേധമാണ് കെ സുകുമാരനെ മലയാളത്തിന്റെ പത്രാധിപരാക്കിയത്, പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശ സമര നായകനാക്കിയത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും BA പാസായ അദ്ദേഹത്തിന് പോലീസ് കമ്മീഷണർ ഓഫീസിൽ ക്ലാർക്കായി ജോലി ലഭിച്ചു. വൈകാതെ സബ് ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അതിനുള്ള അപേക്ഷയും സമർപ്പിച്ചു. പക്ഷേ എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നിട്ടും ബോധപൂർവം അവഗണിച്ചു. ഇതോടെ ജോലി രാജിവെച്ച ശേഷം പിതാവായ CV കുഞ്ഞിരാമൻ നടത്തിയിരുന്ന കേരളകൌമുദിയിൽ ജോലിയിൽ പ്രവേശിച്ചു. പത്രപ്രവർത്തനത്തെ അദ്ദേഹം ഒരു തപസായി കണ്ടു. ഒപ്പം മാറ്റങ്ങൾക്കുവേണ്ടിയുള്ള ചുരികയുമാക്കി. അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ വിമർശനത്തിന്റെ കുന്തമുനയെറിഞ്ഞു. കേരളകൌമുദി വാർത്തകളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം കലങ്ങിമറിഞ്ഞു. പത്രലോകത്ത് പുതിയൊരു ഇടിത്തീയായും വിശ്വാസ്യതയുടെ പുതിയ മാതൃകയായും കേരളകൌമുദി മാറി. അനീതികൾക്കെതിരായ കേരളകൌമുദി എഡിറ്റോറിയലുകൾ പലതും ഇന്ന് ചരിത്രരേഖയാണ്. പത്രാധിപരുടെ മഹാപാരമ്പര്യം അണുവിട ചോരാതെ കേരളകൌമുദി ഇപ്പോഴും പിന്തുടരുന്നു. പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ കടന്നുകയറ്റമുണ്ടായപ്പോഴെല്ലാം അഗ്നിപുരണ്ട വാക്കുകളുമായി ശക്തമായി രംഗത്തുവരുന്നു.